ദ ഹയ്യർ യു ക്ലൈംബ് ദ ഹാർഡർ യു ഫോൾ എന്നാണ് ചൊല്ല്. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറും തോറും നിങ്ങളുടെ വീഴ്ചയുടെ ആഘാതവും കൂടും എന്ന്. കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ അവിടെ നിന്നും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചൊല്ല്. പക്ഷെ ഈ ചൊല്ല് മറന്നുപോയതാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനായിരുന്ന സ്റ്റീവ് സ്മിത്തിനും ഉപനായകനായിരുന്ന ഡേവിഡ് വോണർക്കും പറ്റിയ പറ്റ്. രണ്ടാഴ്ച മുമ്പ് വരെ ആർക്കും കയ്യെത്താനാവാത്ത ഉയരത്തിലായിരുന്നു ഇരുവരും. സാക്ഷാൽ ഡോൺ ബ്രാഡ്മാനൊപ്പമായിരുന്നു ഈ രണ്ടാഴ്ച മുമ്പ് വരെ സ്റ്റീവ് സ്മിത്തിനെ ഉപമിച്ചിരുന്നത്. ICC സർവകാല ബാറ്റിംഗ് റാങ്കിങ്ങിൽ മറ്റെല്ലാ മഹാരഥന്മാരെയും മറികടന്ന സ്റ്റീവ് സ്മിത്ത് ബ്രാഡ്മാന്റെ തൊട്ടടുത്തെത്തി. സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയയുടെ അടുത്ത ബ്രാഡ്മാനാകുമോ എന്നുവരെ ക്രിക്കറ്റ് പണ്ഡിതന്മാർ ചർച്ചകൾ നടത്തി.
Numbers, and if you look at career averages, Steve Smith is right up there. Bradman charts different course. As I said, Bradman is on 99, but Steve Smith's average of 63.75 has come after 111 innings. You talk about the Pollocks and the Headleys, legends of their times, but they only played about 40 innings. 111 is a
കളിക്കളത്തിന് അകത്തും പുറത്തുമുള്ള ഫ്രീക്ക് ആൻഡ് ബോയ് ഇമേജും അതിർവരമ്പുകൾ കടക്കുന്ന ആക്രമണോത്സുകതയുമെല്ലാം പേരുദോഷം സമ്മാനിച്ചപ്പോഴും ഡേവിഡ് വോണറും 22 വാര പിച്ചിൽ അനിഷേധ്യനായിരുന്നു. ഏതു കൊടികെട്ടിയ ബൌളറെയും നിർദാക്ഷിണ്യം അതിർത്തി കടത്തുന്ന, ഏതു പ്രതികൂല സാഹചര്യത്തിലും ആഞ്ഞടിക്കാൻ കെൽപ്പുള്ള വോണർ. കരുത്തിന്റെ പ്രതീകമായിരുന്നു വോണർ. പക്ഷേ കരുത്തിന്റെയും പ്രതിച്ഛായയുടെയും ഉയരങ്ങളിൽ നിന്ന് പേരുദോഷത്തിന്റെ പടുകുഴിയിലേക്കുള്ള വീഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു.
I love the game of cricket. I love entertaining young kids. I love kids wanting to play the great game of cricket that I love. Anytime you think about making a questionable decision, think about who you're affecting. You're affecting your parents, and to see the way my old man's been and
Thanks, everybody.
And my mum, it hurts. And I can't remember what else. But it's... Yeah. I just want to say I'm sorry and for the pain that I've, I guess, brought to Australia and the fans and the public. It's devastating and I'm truly sorry.
ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിവസത്തെ കളി തുടങ്ങും വരെ കളിക്കളത്തിലെ മാന്യതയെക്കുറിച്ചായിരുന്നു ഓസ്ട്രേലിയൻ ടീം സംസാരിച്ചിരുന്നത്. പ്രത്യേകിച്ചും സ്റ്റീവ് സ്മിത്തിന്റെ തോളിലിടിച്ച ദക്ഷിണാഫ്രിക്കൻ ബൌളർ കാഗിസോ റബാഡയുടെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് ഏറെ പറഞ്ഞിരുന്നു അവർ. പക്ഷേ കയ്യിലൊരു സ്റ്റിക്കി ടേപ്പോ അതോ സാൻഡ് പേപ്പറോ ഒളിപ്പിച്ച് വച്ച് പന്തിൽ കൃത്രിമത്വം കാണിക്കുന്ന കാമറൂൺ ബാൻക്രോഫ്റ്റിന്റെ ചിത്രം ഗ്രൗണ്ടിലെ ബിഗ് സ്ക്രീനിൽ ആവർത്തിച്ച് തെളിയുന്നതുവരെ മാത്രമായിരുന്നു ഈ മാന്യതയുടെ മേൽക്കൈ. വാസ്തവം അതല്ല എന്നറിയാമായിരുന്നിട്ട് പോലും മാന്യന്മാരുടെ കളിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ക്രിക്കറ്റ് ലോകത്തിന് അടുത്തിടെ കിട്ടിയ ഏറ്റവും വലിയ കളങ്കമായി മാറി അത്. ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചെത്തിയ സ്റ്റീവ് സ്മിത്തും ഡേവിഡ് വോണറും കാമറൂൺ ബാൻക്രോഫ്റ്റുമെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞത് ചെയ്തു പോയ തെറ്റോർത്ത് പശ്ചാത്തപിച്ചിട്ട് മാത്രമാകില്ല. വീണ വീഴ്ചയുടെ ആഘാതം നൽകിയ വേദന അത്രത്തോളം കടുപ്പമായതുകൊണ്ടുകൂടിയാകാം.
It was a failure of leadership, of my leadership. I'll do everything I can to make up for my mistake and the damage it's caused. If any good can come of this, if it can be a lesson to others, then I hope I can be a force for change.
To all Australians, whether you're a cricket fan or not, I apologise for my actions. And I'm sorry for the impact those actions have had on our country's reputation. I can honestly say I've only ever wanted to bring glory to my country through playing cricket. In striving to do so, I've made a decision which has had the opposite effect, and it's one that I'll regret for as long as I live. Right now, it is hard to know what comes next, but first and foremost, is the well-being of my family. In the back of my mind, I suppose there is a tiny ray of hope. That I may one day be given the privilege of playing for my country again. But I am resigned to the fact that that may never happen. But in the coming weeks and months...
പക്ഷേ കിട്ടിയ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. വാർത്താസമ്മേളനങ്ങളിൽ താരങ്ങൾ വ്യക്തമായി മറുപടി പറയാത്ത ചോദ്യങ്ങൾ. പന്തിൽ മാറ്റം വരുത്താൻ നടത്തിയ ഗൂഢാലോചന ഈ മൂന്ന് പേർ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. എന്തായിരുന്നു ഓരോരുത്തരുടെയും പങ്ക്? ആരായിരുന്നു ഇത്തരമൊരാശയം ആദ്യം മുന്നോട്ട് വച്ചത്? ആദ്യമായാണോ ഇത്തരമൊരു സംഭവം നടക്കുന്നത്? ആരുമൊന്നും പറയുന്നില്ല. പക്ഷേ ക്രിക്കറ്റ് കാണുന്നവരും കളിക്കമ്പക്കാരും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അർത്ഥവത്താണ്. ബൗളർമാർക്ക് റിവേഴ്സ് സ്വിംഗ് കിട്ടുന്നതിന് വേണ്ടിയാണ് പന്തിൽ കൃത്രിമത്വം കാണിച്ചത്. എന്നിട്ടും ടീമിലെ ഒരു ബൗളർക്ക് പോലും അതേക്കുറിച്ച് അറിവില്ലേ? ഈ മൂന്ന് ബാറ്റ്സ്മാൻമാർ മാത്രം ചേർന്നാണോ അത് നടപ്പാക്കിയത്? ടീമിലെ ലീഡർഷിപ്പ് സംഘത്തിലുള്ളവർക്ക് ഇതേക്കുറിച്ച് അറിയാമെന്ന് ആദ്യ വാർത്താസമ്മേളനത്തിൽ സ്റ്റീവ് സ്മിത്ത് പറഞ്ഞിട്ടും അവരുടെ ആരുടെയും പേര് പോലും ഇനിയും പുറത്തു വരാത്തത് എന്താണ്? ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയായിരിക്കാം, പക്ഷേ ക്രിക്കറ്റിൽ ആരുമത്ര മാന്യരൊന്നുമല്ല. ബോൾ ടാമ്പറിംഗ് അഥവാ പന്തിലെ കൃത്രിമത്വം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയും കുത്തക നാണക്കേടുമല്ല. 1977 ഇംഗ്ലണ്ടിന്റെ ഇടംകയ്യൻ ഫാസ്റ്റ് ബോളർ ജോൺ ലിവറാണ് ബോൾ ടാമ്പറിംഗിന്റെ പേരിൽ ആദ്യം പ്രതിക്കൂട്ടിൽ കയറുന്നത്. പെട്രോളിയം ജെല്ലി പുരട്ടിയ വല പോലത്തെ ഒരു ഹെഡ് ബാൻഡും കിട്ടി ബൌളിംഗിനിറങ്ങിയ ജോൺ ലിവർ ആ പെട്രോളിയം ജെല്ലി ഉപയോഗിച്ച് പന്തിൽ മാറ്റം വരുത്തിയെന്നായിരുന്നു ആരോപണം. പന്തു നശിപ്പിച്ച് പകരം പുതിയ പന്ത് മാറ്റിവാങ്ങിയ കുറ്റത്തിന് പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ ഇൻസമാം ഉൽ ഹഖിനെ 4 മത്സരത്തിൽ പുറത്താക്കിയിട്ടുണ്ട്. പെർത്തിൽ പന്ത് കടിച്ചു മുറിക്കുന്ന ഷഹീദ് അഫ്രീദിയുടെ ചിത്രം ടെലിവിഷൻ സ്ക്രീനുകളിൽ നിറഞ്ഞിട്ടുമുണ്ട്. പാൻസിന്റെ പോക്കറ്റുള്ള സിപ്പറിൽ പന്തുരസിയ ദക്ഷിണാഫ്രിക്കൻ താരം ഫഫ് ഡുപ്ലസി മാച്ച് ഫീയുടെ 50% പിഴയായി നൽകിയത്. എന്തിന്? കളിക്കളത്തിലെ മാന്യതയുടെ പര്യായമായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കറെയും രാഹുൽ ദ്രാവിഡിനെയും കുറിച്ച് പോലും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു. പക്ഷേ ഇത്രയും ആലോചിച്ചുറപ്പിച്ച് വ്യക്തമായ പദ്ധതികളോടെ പന്തിൽ കൃത്രിമത്വം നടത്തുന്ന രംഗം ലോകത്തെമ്പാടുമുള്ള ടി വി സ്ക്രീനുകളിൽ നിറയുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അതുതന്നെയാണ് സ്മിത്തിന്റെയും വോണറുടെയുമെല്ലാം വീഴ്ചയ്ക്ക് ഇത്രയും ആഘാതം കൂട്ടിയതും. ധീരന്മാർ വീഴ്ചകളിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. കളിക്കളത്തിലെ ധീരന്മാരായാണ് സ്മിത്തും വോണറുമൊക്കെ ഇതുവരെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഈ വീഴ്ചയിൽ നിന്ന് അവരെങ്ങനെ കരകയറും എന്നത് അത്ര പെട്ടെന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാകുന്നു.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.